Namah Shivaya. Dear listeners of Shaivam.org, now we are listening to Taittiriya Upanishad in Malayalam, presented by Sri Swami Kaivalyananda. Thank you. Om Namah Shivaya.
അതിനെ വിശദീകരിക്കുന്നു. സത്യമിതി യദ്രൂപേണ നിശ്ചിതം തദ്രൂപം ന വ്യഭിചരതി തസത്യം തസത്യം യദ്രൂപേണ നിശ്ചിതം യത് തദ്രൂപം വ്യഭിചരത് അനർഥം വിശിച്ചത്. ഇതാണ് ഇതിന്റെ രൂപം എന്ന് നിശ്ചയിച്ചു കഴിഞ്ഞാൽ യദ്രൂപേണ നിശ്ചിതം തത് രൂപം നമ്മൾ വിചാരിച്ചിരിക്കുന്നു, അതിൽ നിന്നും മാറ്റം വരുന്നില്ല എങ്കിൽ തത് സത്യം, അതിന് സത്യം എന്ന് പറയാം. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ അഗ്നി ഉഷ്ണമുള്ളതാണ് എന്ന് നിശ്ചയിച്ചു, അങ്ങനെ നിശ്ചയിച്ചു കഴിഞ്ഞാൽ യദ്രൂപേണ നിശ്ചിതം തദ്രൂപം ന വ്യഭിചരതി, ഒരിക്കലും അതിന് മാറ്റം വരുന്നില്ല. ശീതമായ അഗ്നി അങ്ങനെ ഒന്നും സംഭവിക്കുന്നില്ല. അതുകൊണ്ടെന്നാണ് തസത്യം അഗ്നി സത്യമാണ്, ഉഷ്ണമുള്ള അഗ്നി അത് സത്യമാണ്. ഇതൊരു വ്യാവഹാരിക സത്യം. യദ്രൂപേണ നിശ്ചിതം യത് തദ്രൂപം വ്യഭിചരത്, എന്നാൽ ഒരു വസ്തുവിനെ അഗ്നിയാണെന്ന് ഭ്രമിച്ചു, വാസ്തവത്തിൽ അത് അഗ്നിയല്ല, പക്ഷെ ഒരു പ്രകാശം കണ്ടിട്ട് ഭ്രമിച്ചു അത് അഗ്നിയാണ്, അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു വസ്തുവിനെ കണ്ടിട്ട് ഭ്രമിച്ചു അത് അഗ്നിയാണ്. അങ്ങനെ ഭ്രമിച്ചു കഴിഞ്ഞാൽ രൂപേണ നിശ്ചിതം തദ്രൂപം, പിന്നീട് മനസ്സിലാകുന്നു എന്താണ് ഇത് അഗ്നിയല്ല എന്ന് മനസ്സിലാകുന്നു. അതനർത്ഥം അതിനർത്ഥമാണ് അഗ്നിയുടെ അതേ വർണ്ണമുള്ള മറ്റൊരു വസ്തുവിനെക്കൊണ്ട്, പാർത്ഥിവമോ ജലീയമോ ആയ ഒരു വസ്തുവിനെ കണ്ടു, കണ്ടിട്ട് ധരിക്കുന്നു ഇത് അഗ്നിയാണ് എന്ന് ധരിച്ചു കഴിഞ്ഞാൽ മാറിക്കൊണ്ട് പിന്നീട് മനസ്സിലാവുന്ന ഇത് അഗ്നിയല്ല. അതനടതമായി അങ്ങനെ നോക്കുമ്പോ ഇവിടെ വ്യാവഹാരികമായി സത്യമെന്ന് ബോധിക്കുന്നതും ക്രമേണ അസത്യമാണെന്ന് ബോധ്യപ്പെടുന്നു. അഗ്നി വ്യാവഹാരികമായ ഒരു സത്യതയുണ്ട്, പക്ഷെ അത് പരമാർത്ഥത്തിലില്ല, അഗ്നിയില്ല, അഗ്നി നശിക്കുന്നു. എന്തുകൊണ്ടത് വികാരമാണ്, അതുകൊണ്ട് അഗ്നിയെ പാരമാർത്ഥിക സത്യം എന്ന് പറയാം. ഇപ്പൊ പാരമാർത്ഥിക സത്യമായി വികാരപ്പെടാത്ത നശിക്കാത്ത ബ്രഹ്മം മാത്രമേ ഉള്ളൂ, അതാണ് ഇവിടെ സത്യത്തിന്റെ അർത്ഥം. അല്ലാതെ സത്യത്തിനുള്ള വ്യാവഹാരിക സത്യം എന്നുള്ള അർത്ഥമല്ല എന്നാണ് പറയുന്നത്. അതോ വികാരമൃതം, വികാരങ്ങളെല്ലാം അനർത്ഥമാണ്. വാചാരംഭണം വികാരോ നാമധേയം മൃത്തികീത്തീവ സത്യം, അത് കേവലം വാക്കിന് ആശ്രയമായിരിക്കുന്നതാണ്, ആപേക്ഷികമായി പാത്രം അസത്യവും മണ്ണ് സത്യവുമാണ്. ഏവം സദൈവ സത്യം സദൈവ പറയുന്നു, തത്സത്യം എന്നവിടെ പറഞ്ഞു, സദൈവ സൗമ്യം ഇതമഗ്ര ആസീത്. ആ ഭാഗത്ത് എന്താ പറയുന്നത്, സദൈവ സത്യം, സത്ത് തന്നെയാണ് സത്യം, മറ്റൊന്നും സത്യമല്ല എന്നവിടെ നിശ്ചയിച്ചിരിക്കുന്നു. വ്യാവഹാരിക സത്യമല്ലാതെ മറ്റൊരു സത്യമുണ്ടോ? ഉണ്ടെന്ന് വ്യവഹാരത്തിലൂടെ അറിയാൻ വയ്യ. വ്യവഹാരം മറ്റൊരു സത്യത്തെ ബോധിപ്പിക്കുന്നില്ല, പക്ഷെ ശ്രുതി ബോധിപ്പിക്കുന്നു. എങ്ങനെ ബോധിപ്പിച്ചു? സദൈവ സത്യം സദൈവ സംഹിതമഗ്രം ആസീ തത് സത്യം സാത്മാ തത്വമസി ശ്വേതവേദോ. അവിടെ ഒരു സത്യത്തെ ബോധിപ്പിക്കുന്നുണ്ട്, അതാണ് സത്യം ബ്രഹ്മേരി. അതുകൊണ്ട് ഉറപ്പിക്കുക എന്താണ് സത്യം, അതിനെയാണ് അവിടെ സത്തം എന്ന് പറഞ്ഞത്. അതുതന്നെയാണ് ബ്രഹ്മം, ബ്രഹ്മ വികാരാ നിവർത്തേരി. അങ്ങനെ സത്യം എന്നുള്ള ആ പദം ബ്രഹ്മത്തെ വികാരങ്ങളിൽ നിന്ന് കാര്യങ്ങളിൽ നിന്നെല്ലാം വേർതിരിച്ച് കാണിക്കുന്നു. അത് കാര്യങ്ങളിൽ നിന്ന് അന്യമാണ്, അപ്പൊ ശക്തി എന്നുള്ള ശബ്ദത്തിലൂടെ ഒരുവൻ ബ്രഹ്മത്തെ ഗ്രഹിക്കുന്നത് അസത്യമായിരിക്കുന്ന സർവത്തിൽ നിന്നും വേറിട്ടത് എന്ന് പറയുന്നത് ശൂന്യമല്ലെന്നും പറയും. അസത്യമേ നമുക്ക് പരിചയമുണ്ട്. അസത്യത്തിൽ നിന്നും വേറിട്ടതെന്ന് പറഞ്ഞാൽ പിന്നെ എന്താ സത്യം പരിചയമില്ലല്ലോ. അപ്പൊ ശൂന്യമായാലോ അല്ല. ഇവിടെ ശൂന്യം എന്ന പദമുണ്ട് ഉപയോഗിച്ചിരിക്കുന്നു. ശൂന്യത്തെയാണ് ബോധിപ്പിക്കേണ്ടതെങ്കിൽ ശൂന്യം പറഞ്ഞു. ഇവിടെ അങ്ങനെയല്ല, സത്യമെന്നാ പറഞ്ഞത്. ശൂന്യമെന്നും സത്യമെന്നും പറയുന്നതിന് എന്താ വ്യത്യാസം? പറയുന്നു സത്യം നമുക്ക് പരിചയമുള്ളതാണ്, വ്യാവഹാരികമായി പരിചയമുണ്ട്. സത്ത അല്ലെങ്കിൽ ഉമ്മ സർവത്ര അനുസ്യൂതമായി നമുക്ക് അനുഭവപ്പെടുന്ന ആ ഉമ്മയുടെ തന്നെ പാരമാർത്ഥികതയെ ബോധിപ്പിക്കുകയാണ്. ഈ വ്യാവഹാരികമായി അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ സത്യം, ആ ഉമ്മ, അത് പാരമാർത്ഥികമാണ്. സത്ത് പാരമാർത്ഥികമാണെന്ന് ബോധിപ്പിക്കുകയാണ്. സദൈവ സത്യം അങ്ങനെ ബോധിപ്പിക്കുമ്പോൾ അത് ശൂന്യത്തിൽ നിന്ന് വേറെയാകുന്നു, വികാരങ്ങളിൽ നിന്ന് വേറെയാകുന്നു, കാര്യങ്ങളിൽ നിന്ന് വേറെയാകുന്നു. അങ്ങനെ ബ്രഹ്മത്തെ ഗ്രഹിക്കണം. അത് സാധിക്കുന്നതുകൊണ്ട് നമുക്ക് സത്യത്തിന്റെ അനുഭവമുണ്ട്. സത്യത്തിന്റെ അനുഭവം ഉള്ളതുകൊണ്ട് സത്യം പാരമാർത്ഥികമാണെന്ന് ഗ്രഹിക്കാം. അതില്ലെങ്കിൽ അത് സത്യം. ശൂന്യത്തെ സംബന്ധിച്ചത് സാധ്യമല്ല. എന്താ ശൂന്യം? ശൂന്യത്തെ നിർവചിക്കാൻ സാധ്യമല്ല. ശൂന്യത്തെ കുറിച്ച് നമ്മൾ സാധാരണ നമുക്ക് ധരിക്കാമെന്നുള്ളതാണ് ശൂന്യം ഇല്ലാത്തത്, അഭാവം എന്നാണ്. അത്രമാത്രം ധരിക്കാം, ഒന്നിന്റെ അഭാവം. അത് നമുക്ക് സങ്കല്പിക്കാം. ശൂന്യത്തിന് അത്ര അർത്ഥം തരും. മേശപ്പുറത്ത് പാത്രമില്ല, പാത്രത്തിന്റെ ശൂന്യത. പക്ഷെ ഒരു സ്ഥലത്ത് നമുക്ക് സർവശൂന്യത അനുഭവിക്കാൻ കഴിയുന്നത്. ശൂന്യത്തിന് അഭാവം നടത്തിയെടുത്താൽ മനസ്സിലാവും. മേശപ്പുറത്ത് പുസ്തകത്തിന്റെ ശൂന്യതയും അഭാവം. അവിടെ ഭാവത്തിലൂടെ അഭാവത്തെ ഗ്രഹിക്കുന്നുണ്ട്. അഭാവത്തെ ഗ്രഹിക്കുന്ന ഭാവങ്ങൾ പലതാണ്. മനസ്സുണ്ട്, ഇന്ദ്രിയങ്ങളുണ്ട്, ശരീരമുണ്ട്, പിന്നെ തന്നെ മുമ്പിൽ മേശയുണ്ട്. അവിടെ ഭാവമായ പാത്രം അവിടെ ഇല്ലെങ്കിലും അത് മനസ്സിലുണ്ട്. മനസ്സിലുള്ളൂ അതുകൊണ്ടാണ് പറയുന്നത് അത് ഇവിടെയില്ല എന്റെ മനസ്സിലുള്ളത്. അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്തിരിക്കുന്നു പ്രത്യക്ഷമായി കാണുന്നു ഇവിടെയില്ല എന്ന് പറയുന്നു. അപ്പൊ ഭാവത്തിന്റെ സഹായത്തോടുകൂടി അഭാവത്തെ നിഷേധിക്കാം, അല്ലെങ്കിൽ ശൂന്യതയെ നിഷേധിക്കാം. അത്രയും സാധ്യമാണ്. അപ്പൊ ശൂന്യതയ്ക്ക് അഭാവം എന്നർത്ഥം മനസ്സിലാക്കാം. മറിച്ച് സർവശൂന്യം എന്നൊരർത്ഥം ശൂന്യതയ്ക്കില്ല. സർവശൂന്യം അങ്ങനെ സങ്കല്പമില്ല. അപ്പൊ ശൂന്യത എന്ന് പറയുന്നത് അഭാവമല്ല, സർവശൂന്യതയാണെന്ന് പറയുന്നത് അത് സങ്കല്പം കൊണ്ടെത്താൻ പറ്റത്തില്ല. എന്തുകൊണ്ട് സർവശൂന്യത എന്ന് പറയുമ്പോൾ ചോദിക്കാം, സർവശൂന്യത എവിടെ, എപ്പോ, ആര് എന്നൊക്കെ ചോദിക്കും. ഇതിന്റെ അഭാവം എന്ന് പറയുന്നത് ചോദിക്കും, അതെവിടെ, മേശപ്പുറത്ത്, ഏത് സമയം, ഈ സമയം, ആര് അറിയുന്നു, ഞാൻ അറിയുന്നു, അതിനൊക്കെ സമാധാനമാണ്. എന്തുകൊണ്ട്? അഭാവം മറ്റു പലതിനെ ആശ്രയിച്ച് വെളിപ്പെടുന്നതാണ്, സർവശൂന്യതയല്ല. സർവശൂന്യതയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ചോദിക്കും, സർവശൂന്യത അത് എവിടെ, എവിടെയെന്ന് വന്നു കഴിഞ്ഞാൽ അവിടെ ശൂന്യത്തിൽ നിന്നും വേറിട്ടൊന്നുണ്ട്, ശൂന്യയ്ക്കൊരാധാരമായി. നീ എപ്പോൾ ഏത് കാലത്ത് പശുവിൻ്റെതൊക്കെ ഒരു കാലമായി. പശുവിൻ്റെതയിൽ നിന്ന് വേറിട്ട് ദേശവും കാലവും വന്നു. അപ്പൊ എങ്ങനെ സർവശൂന്യത വരും? ദേശകാലങ്ങളെ അപേക്ഷിച്ച് വെളിപ്പെടുന്നു എന്നെങ്ങനെ സർവശൂന്യമാകും? ഇതിനെല്ലാം ഒരുപാട് ഒരു ഉപരിയായി ചോദിക്കുന്നു. ഇത് ആർക്കാണ് ശൂന്യം? അഭാവം ആർക്കാണ്? എനിക്കാണ്. കാണുന്നവനാണ് അഭാവം. അവരെ സർവശൂന്യത ആർക്കാണ്? ആര് പറയുന്നു സർവശൂന്യത എനിക്കാണെന്ന് പറഞ്ഞാൽ തീർന്നു. അവിടെ എന്തായി? ശൂന്യത്തിൽ നിന്ന് വേറിട്ട് ഞാനായി. അപ്പൊ സർവശൂന്യത എന്ന് പറയുന്നത് നിർവചിക്കാൻ പറ്റും. ഇപ്പൊ കാലദേശം നിങ്ങൾക്കപ്പുറം ഈ ശൂന്യതയെ അനുഭവിക്കുന്നതിനപ്പുറമുള്ള ഒന്നാണെന്ന് പറഞ്ഞാൽ അത് ബ്രഹ്മമാണ്. അതിനെ തന്നെയാണ് ബ്രഹ്മം എന്ന് പറയുന്നത്. അപ്പൊ ശൂന്യതയ്ക്കൊന്ന് ബ്രഹ്മം എന്നർത്ഥം പറയുന്നു. അല്ലെങ്കിൽ ശൂന്യത അർത്ഥശൂന്യമായ ഒന്നാണ്. ആകാശകുസുമം എന്ന് പറയുന്നത് പോലെ അർത്ഥശൂന്യമായ വികല്പം ജ്ഞാനമാണെന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് ശൂന്യതയെ അംഗീകരിക്കാൻ വയ്യ. ശൂന്യതയെ യുക്തിയിലൂടെയും ബുദ്ധിയിലൂടെയും അംഗീകരിക്കാൻ വയ്യ. മറിച്ച് അസ്തിത്വം വേണം. അസ്തിത്വത്തെ നമുക്ക് അംഗീകരിക്കേണ്ടി തന്നെ വരും. അസ്തിത്വത്തെ യുക്തിയിലൂടെ നിഷേധിക്കാൻ സാധ്യമല്ല. ശൂന്യതയെ നമ്മൾ നിഷേധിച്ചല്ലോ. എത്ര സമർത്ഥനായ താർക്കികനായാലും ശരി, ശൂന്യതയെ സമർത്ഥിക്കാൻ പറ്റത്തില്ല. അസ്തിത്വത്തെ അങ്ങനെയല്ല നിഷേധിക്കാൻ വയ്യ. എന്തുകൊണ്ട്? തന്റെ അസ്തിത്വം, പ്രപഞ്ചത്തിന്റെ അസ്തിത്വം, സർവാസ്തിത്വം തൻ സദാ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് സത്യം എന്ന് പറയുമ്പോൾ ശൂന്യതയല്ല നിർദ്ദേശിക്കും. ആ പദം ത്തിനൊരർത്ഥമുണ്ട്. അർത്ഥത്തെ നിർദ്ദേശിക്കുകയാണ്. ആ അർത്ഥം ശൂന്യതയല്ല എന്നർത്ഥം. എന്താണ് അതിന്റെ അർത്ഥം? ആ പദം ലക്ഷ്യമാകുന്ന ഒരർത്ഥം അതിനെ ബോധിപ്പിക്കുന്നു. അത് ലക്ഷ്യമാകുന്ന സത്യം, സത്യയെ അത് ലക്ഷ്യമാകുന്നുണ്ട്. അതിലൂടെ ലക്ഷ്യമാകുന്ന സത്യം അത് ബോധിപ്പിക്കുന്നു. അതുകൊണ്ട് ലക്ഷ്യാർത്ഥത്തെ സ്വീകരിക്കുന്നു എന്ന് പറയുന്നു. അങ്ങനെ സദൈവ സത്യം ഇത്യവധാരണ ശ്രുതി പറയുന്നത് സത്യമാണ്, സത്താണ്, സത്യമാണ്, ശൂന്യമല്ല. അതിനെങ്ങനെ നിഷേധിക്കാൻ പറ്റും? ആ സത്യയെ ശൂന്യത്തെ നിഷേധിക്കുന്നത് പോലെ നിഷേധിച്ചു കഴിഞ്ഞാൽ തന്റെ നിഷേധമാകും. തന്റെ നിഷേധം തനിക്ക് സാധ്യമല്ല. തന്റെ നിഷേധിച്ചാൽ പിന്നെ അതോടുകൂടി അവിടെ വ്യവഹാരം അസ്തമിച്ചു, വാക്കും മനസ്സുമെല്ലാം അവിടെ അസ്തമിച്ചു. പിന്നെ ചോദ്യ സമാധാനമില്ല. ഇവിടെ അങ്ങനെയല്ല. പിന്നെ സത്യമെന്ന് അവധാരണ നിശ്ചയിക്കുകയാണ്. അതാണ് നാം ദൈവം മൃത്യുകീർത്തിയ സത്യം. അപ്പൊ ശ്രുതി ഒരു സത്യത്തെക്കുറിച്ച് പറയുന്നു. ബ്രഹ്മം സത്യമാണ്, പരമാർത്ഥമാണ്. ഇത് ആകാശകുസുമല്ല. വീണ്ടും അത് ചർച്ച ചെയ്യും ഇക്കാര്യം. അഥ സത്യം ബ്രഹ്മേരി ബ്രഹ്മവിക്കാര വിവർത്തയേരി. ബ്രഹ്മത്തെ എല്ലാ വികാരങ്ങളിൽ നിന്നും, ശൂന്യം ഉൾപ്പെടെയുള്ള വികാരങ്ങളിൽ നിന്നെല്ലാം അതിനെ വേർതിരിക്കുന്നു. ശൂന്യം എന്ന് വെച്ചാൽ അഭാവം. അഭാവം ഒരു കാര്യമാണ്. ഇവിടെ വസ്തു ഇരുന്നു. ആ വസ്തു ഇവിടെ നിന്ന് പോയപ്പോൾ അഭാവം ഉണ്ടായി. ആ വസ്തുവിനെ ഇവിടെ നിന്ന് നീക്കിയതാണ് അഭാവത്തിന് കാരണം. അതുകൊണ്ട് അതും ഒരു കാര്യമാണ്, വികാരമാണ്. ആ സർവ്വവികാരങ്ങളിൽ നിന്ന് അതിനെ വേർതിരിക്കണം. വേർതിരിച്ച് മനസ്സിലാക്കുന്നു തന്റെ സ്വരൂപം അങ്ങനെയാണ്. എന്തുകൊണ്ട് അങ്ങനെ വേർതിരിക്കേണ്ടി വരുന്നു? താൻ തന്റെ അനുഭവത്തിൽ സദാ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ അനുഗതമായ പ്രപഞ്ചത്തെയാണ്, അനുഗതമായ ശരീരത്തെയാണ്, അനുഗതമായ മനസ്സും കാലവും ദേശവും മറ്റുമൊക്കെയാണ്. ബ്രഹ്മത്തെ ബോധിക്കാൻ ശ്രമിക്കുന്ന ഒരാണ്. ഈ അനുഗതമായ സർവത്തെയും നിഷേധിച്ചാലും ബോധിക്കാൻ പറ്റും. അതിനുവേണ്ടി സത്യം എന്ന് പറയുന്ന പദത്തെ ഉപയോഗിച്ചിരിക്കുന്നു. സത്യം ഫലത്തിൽ എന്തായി? ഇതിനെ നിഷേധിക്കുന്നു, എല്ലാത്തിനും നിഷേധിക്കുന്നു. അനുഭവപ്പെടുന്ന സർവത്തെയും നിഷേധിക്കുന്നു. കാലദേശങ്ങൾ ഉൾപ്പെടെയുള്ള സർവത്തെയും നിഷേധിക്കുന്നു. അങ്ങനെ നിഷേധിച്ചാൽ അത് ശൂന്യതയിലേക്ക് പോകുന്നില്ല. ഇതിന്റെ എല്ലാം നിഷേധം. ഒരു വസ്തുവിന്റെ നിഷേധം എന്ന് പറയുന്നത് എന്താണ്? അതൊരഭാവമാണ്. പറയുന്നു മെച്ചപ്പെടുത്തും, പുസ്തകമില്ല, വസ്തുവിന്റെ നിഷേധം, പുസ്തകം നാസ്തി, അതൊരഭാവമാണ്. ഇവിടെ വികാരത്തെ സർവത്തെ നിഷേധിക്കുന്നു. ശരി, ശൂന്യമല്ലായിക്കോട്ടെ, പക്ഷെ അത് ഒരഭാവമായിക്കൂടെ പറയുന്നു. ഇത് അഭാവമല്ല. എന്തുകൊണ്ട് ഇതിനെ നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ മേശപ്പുറത്ത് പുസ്തകമില്ലെന്ന് പറഞ്ഞതുപോലെ നിഷേധിക്കാൻ? മേശപ്പുറത്ത് പുസ്തകം നിഷേധിച്ചപ്പോൾ ശരിയാണ്, മേശപ്പുറത്ത് തന്നെ ഇല്ലായ്മ അല്ലെങ്കിൽ അഭാവം. ഇവിടെ അങ്ങനെയല്ല നിഷേധിക്കുന്നത്. ഇവിടെ സത്തയിൽ ഇങ്ങനെ നിഷേധിക്കാൻ, സത്തയിൽ എങ്ങനെ നിഷേധിക്കുന്നു? ഇവിടെ ബാഹ്യമായി അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ നാമരൂപങ്ങൾ, ഈ നാമരൂപങ്ങളിൽ ഇവിടെ അനുഭവപ്പെടുന്ന ഒരു സത്ത, ഇത് സത്താണ്, നാമം സത്താണ്, രൂപം സത്താണെന്ന് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ സത്ത, ഈ സത്തയുടെ പാരമാർത്ഥികതയെ ബോധിപ്പിക്കുകയാണ്. ആ പാരമാർത്ഥികതയിൽ വ്യാവഹാരികമോ കാൽപ്പനികമോ ആയ ഒന്നും നിലനിൽക്കുന്നില്ല എന്നും ബോധിപ്പിക്കുകയാണ്. ഇവിടെ വികാരങ്ങളെല്ലാം നിഷേധിച്ചു കഴിഞ്ഞാൽ ശേഷിക്കുന്നത് നിഷേധമല്ല, സത്തയാണ്. എന്തുകൊണ്ട്? സത്തയിൽ നിഷേധിക്കുകയാണ്. സത്തയിൽ നിഷേധിച്ച സത്ത ശേഷിക്കും. ഇവിടെ കാണുന്നു അങ്ങനെയാണ്. ഈ മേശപ്പുറത്ത് പുസ്തകത്തെ നിഷേധിച്ചാൽ മേശ ശേഷി, അതുകൊണ്ട് മേശയെ നിഷേധിക്കാൻ പറ്റും. സത്ത പരമാർത്ഥമാണ് എന്ന് പറയുമ്പോൾ സത്തയിൽ അനന്തമായ സർവത്തെ നിഷേധിക്കുന്നു, സത്ത ശേഷിക്കുന്നു. അതുകൊണ്ട് സത്യം എന്ന് പറയുന്ന ശബ്ദം വികാരങ്ങളെല്ലാം നിഷേധിച്ചിട്ട് ഒരു ശൂന്യതയെ ബോധിപ്പിക്കുകയല്ല, മറിച്ചൊരു സത്തയെ ബോധിപ്പിക്കുകയാണ്. അത് നിർവികാരമായ സത്ത, പൂർണ്ണമായ സത്ത. അതുകൊണ്ട് സത്യശബ്ദത്തിനൊരർത്ഥമാണ്. പക്ഷെ അത് നിർവികാരവും പൂർണ്ണവുമായി ഇരിക്കുന്നതുകൊണ്ട് ആ അർത്ഥത്തെ നമുക്ക് പരിചയമില്ലാത്തതുകൊണ്ട് അതിനെ ലക്ഷ്യാർത്ഥമുണ്ട്. നമുക്ക് പരിചയം ഉള്ളതെല്ലാം വികാരവും അപൂർണവുമാണ്. ഇതങ്ങനെ നിർവികാരവും പൂർണവുമായ ഒരു സത്യം, അതർത്ഥമാണ്. ശൂന്യമല്ല, അതിനെ ബോധിപ്പിക്കുന്നു. അത് പറയുന്നത് ശൂന്യതയും സത്യം തമ്മിലുള്ള വ്യത്യാസത്തെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ആണ് ബ്രഹ്മവികാരാ വിവർത്തയതി, വികാരങ്ങളിൽ നിന്നെല്ലാം ബ്രഹ്മത്തെ വേർതിരിക്കുന്നു. അതാണ് സത്യശബ്ദത്തിന്റെ പ്രയോഗം. അത് കാരണത്വം പ്രാപ്തം ബ്രഹ്മണ. ശരി, അങ്ങനെ ചിന്തിക്കുമ്പോൾ അത് കാരണമാണെന്ന് വരുന്നു. എന്തുകൊണ്ട്? വികാരം എന്ന് പറഞ്ഞു, വികാരം എന്ന് വെച്ചാൽ കാര്യം, വികാരം അല്ലെങ്കിൽ കാര്യത്തെ ഏതെങ്കിലും തരത്തിൽ അംഗീകരിച്ചു കഴിഞ്ഞാൽ അത് സത്യമായോ അസത്യമായോ കാരണത്തെ സ്വീകരിച്ചേ മതിയോ. കാരണം എന്തുകൊണ്ട്? കാരണം കൂടാതെ കാര്യം ഉണ്ടാകത്തില്ല. നിങ്ങളിവിടെ വികാരങ്ങളെ കുറിച്ച് സംസാരിക്കുന്നു, നാമരൂപങ്ങളാകുന്ന വികാരങ്ങളെ കുറിച്ച് സംസാരിക്കുന്നു. അപ്പൊ വികാരത്തെ അംഗീകരിച്ചു പറയുന്നു, സത്യമോ അസത്യമോ ആയിക്കൊള്ളട്ടെ, അതിനൊരു കാരണമുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന നിർഗുണമായ ബ്രഹ്മം കാരണമാണെന്ന് പറയേണ്ടി വരും. അതാ കാരണത്വം പ്രാപ്തം ബ്രഹ്മണ. കാരണമായി കഴിഞ്ഞാലോ കാരണസ്ഥിര കാരകത്വം വസ്തുത്വ, ഒന്നിനെ കാരണമായി സ്വീകരിച്ചു കഴിഞ്ഞാൽ അതിനെ കാരകമായി സ്വീകരിക്കേണ്ടി വരും. കാരണം നമ്മൾ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അത് തത്വത്തെക്കുറിച്ചായാലും ശരി, എത്ര മഹത്തായ തത്വമായാലും ശരി, ആ തത്വത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ലോകനീതിയെ അതിക്രമിച്ച് ചിന്തിക്കാൻ പറ്റില്ല, വ്യവഹാര യുക്തിയെ തള്ളിക്കളഞ്ഞിട്ട് ചിന്തിക്കാൻ പറ്റത്തില്ല. ഇത് ചിന്തിക്കാതിരിക്കും. ചിന്ത അതിനുള്ളതാണ്, യുക്തിയും ന്യായവും അനുസരിച്ച് പോകാനുള്ളതാണ് ചിന്ത. അതിനെ പിന്തുടർന്നില്ലെങ്കിൽ, അനുസരിച്ചില്ലെങ്കിൽ അതിനെന്ത് പറയും? ഭ്രാന്തമായ അവസ്ഥ എന്ന് പറയും. മനസ്സ് നിയമത്തെയും യുക്തിയെയും പിന്തുടരാതെ വരുമ്പോഴാണ് പറയുന്നത്. അതിന് നിലനിൽപ്പില്ല, സമനിലയില്ല എന്ന് പറയുന്നു. ഇതങ്ങനെ അതിനു വേണ്ടിയിട്ടുള്ള അദ്വൈത ചർച്ച എന്ന് പറയുന്നത് സമനില തെറ്റിക്കാനുള്ളതല്ല, നിലയില്ലാത്ത ചർച്ചയല്ല, ഇത് നിലയുള്ളതാണ്. അവിടെ യുക്തിയും ന്യായത്തെ സ്വീകരിച്ചേ പറ്റും. നിങ്ങൾ വികാരങ്ങളെ കുറിച്ച് സംസാരിക്കുന്നു, നാം രൂപങ്ങളുടെ വികാരമാണ് എന്ന് പറയുമ്പോൾ ചോദിക്കുന്നു, ആരാ ഈ വികാരങ്ങൾ എന്നാ ഇവിടെ നിന്നുണ്ടായി, ആരാ ഇതിന് കാരണക്കാരൻ? അത് പറയുന്നു ബ്രഹ്മം. അങ്ങനെയാണെങ്കിൽ അത് കാരകമാണല്ലോ, കാരകത്വം വരും. കാരകത്വം എന്ന് പറയുന്നത് എന്താണ്? പാത്രത്തെ ഉണ്ടാക്കുന്നവൻ കുലാലൻ എന്ന് പറയുന്നു. കുലാലൻ വെറുതെ ഇരുന്നാൽ പാത്രം ഉണ്ടാകത്തില്ല, മറിച്ച് ആ പാത്രം ഉണ്ടാക്കുന്നതിനുള്ള യത്നം അത് കുലാലന് വരണം, അങ്ങനെ പാത്രം ഉണ്ടാകും. അപ്പൊ അവിടെ മൂന്ന് കാര്യം വരും: ഒന്ന് കുലാലൻ, രണ്ട് പാത്രം, മൂന്ന് അതിയത്നം. അപ്പോ കുലാലൻ പാത്രത്തിന് കാരണമാണെങ്കിൽ കുലാലനും യത്നം വരണം, അതാണ് കാരകത്വം. ബ്രഹ്മം നാമരൂപങ്ങൾക്ക് കാരണമാണെന്ന് പറഞ്ഞാൽ ആ ബ്രഹ്മത്തിൽ കാരകത്വം വരണം, യത്നം വരണം. അത് തന്നെ അതിന്റെ ഒരു വികാരമാണ്. അതല്ലെങ്കിൽ എങ്ങനെ ഇതിന് കാരണം എന്ന് പറയാൻ കഴിയും എന്ന്? അല്ല, ബ്രഹ്മത്തിൽ യത്നമില്ല, അത് അത് കാരണമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നേരെയല്ല ചിന്തിക്കുന്നത്, നിങ്ങളെ ബുദ്ധിക്ക് എന്ത് തകരാറുണ്ട്. നിങ്ങളെ ബുദ്ധി യുക്തിയെയും ന്യായത്തെയും പിന്തുടരുന്നില്ല. അത് വിവേകങ്ങളുടെ മുമ്പിൽ പറയാൻ പറ്റത്തില്ല, അവർ തള്ളിക്കളയും. ഭ്രാന്ത പ്രലോഭനമാണ്, അതിന് ചെവി കൊടുക്കാൻ ആളെ കിട്ടത്തില്ല. അതുകൊണ്ട് പറയുന്നു, കാരണമായി സ്വീകരിച്ചാൽ കാരകത്വം അംഗീകരിക്കണം, പല ദോഷങ്ങളും വരും. നിങ്ങൾ പറയുന്നു ബ്രഹ്മം നിർഗുണമാകാതെ വരും, ദ്വൈതം വരും, അദ്വൈത സ്ഥാപിക്കത്തല്ല. വസ്തുത്വ കാരണം വരുമ്പോൾ കാരകത്വം വരും, അത് വസ്തുവാകും, ഭാവരൂപമായി സ്വീകരിക്കേണ്ടി വരും. അങ്ങനെ വന്നു കഴിഞ്ഞാണ് മൃദു അച്ഛിദ്രൂപതാജപ്രാപ്ത. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് ജഡമാകും. ഏതുപോലെ മൃദ്വത് മൃത്തിനെ പോലെ ജഡമെന്ന് സ്വീകരിക്കേണ്ടി വരും. മൃത്ത് ജഡമാണ്, മൃത്തിൽ നിന്നും കാര്യമുണ്ടാവും പാത്രം. അവിടെ മൃത്തിൽ കാരക വ്യാപാരം നടക്കുന്നു. മൃത്ത് കേവലം ഉപാദാനമാണ്, സ്വയം കാരകമാണ്. അല്ലെങ്കിലും യത്നം, അതാണ് കാരക വ്യാപാരം. കുലാലിലിരിക്കുന്ന യത്നം, ആ യത്നം മൃത്തിനെ വിഷയമായി സംഭവിക്കുന്നു, മൃത്തിനെ ലക്ഷ്യമാക്കി പ്രവൃത്തി സംഭവിക്കുന്നു. ആ പ്രവൃത്തിയുടെ ഫലമായി പാത്രമുണ്ടായി. അപ്പോൾ ആ മൃത്തിന് എന്ത് ചെയ്തു? കാരകത്വം വന്നു. നേരത്തെ കുലാലൻ കാരകൻ, അതിൽ കാരകത്വം വന്നു. ആ കാരകത്വത്തിന്റെ വിഷയമായി മൃത്ത് കുലാലിലൂടെ ആ പ്രവൃത്തി മൃത്തിലേക്ക് വന്നു. യത്നം അല്ലേ? കുലാലനിൽ മാത്രമാണോ ഇരിക്കുന്നതല്ല, കുലാലം പ്രവർത്തിക്കുന്നു. ആ പ്രവൃത്തി ആകൃതിയും നാമവും എല്ലാം നൽകുന്ന ഏതിനും മൃത്തിന്. അപ്പോൾ പ്രവൃത്തിയുടെ ഫലമാണ് മൃത്ത് പാത്രമായി മാറിയത്. അപ്പോൾ കാരകത്വം അതിലേക്ക് വന്നു. അച്ഛദ്രൂപത, അത് ജഡമായി. ജ്ഞാനമല്ല ചപ്രാപ്ത അതൈതമിച്ചതേ. അങ്ങനെ ഒന്നും സംഭവിക്കാൻ പാടില്ല. അതുകൊണ്ട് പറയുന്നു ജ്ഞാനം ബ്രഹ്മം. സത്യം ബ്രഹ്മ എന്ന് പറഞ്ഞതിന്റെ പ്രയോജനം പറഞ്ഞിട്ട് പറയുന്നു ജ്ഞാനം ബ്രഹ്മ. ജഡത്വം വരാൻ പാടില്ല. സർവത്തെ നിഷേധിക്കുമ്പോൾ ജ്ഞാനത്തെ നിഷേധിക്കേണ്ടി. നേതി നേതി, എന്തുകൊണ്ട് ജ്ഞാനവും നമുക്ക് അനുഭവപ്പെടുന്നത് വികാരമായിട്ടാണ്? ജ്ഞാനവും നമുക്ക് അനുഭവപ്പെടുന്നത് ഉത്പത്തി സ്ഥിതി നാശങ്ങളോടുകൂടിയാണ്. എനിക്ക് ജ്ഞാനമുണ്ടായി, എനിക്ക് ജ്ഞാനമുണ്ട്, ഇനി ഉണ്ടാകും. ആർക്കും ജ്ഞാനത്തെ സത്തായി അനുഭവിക്കാൻ കഴിയുന്നില്ല. അപ്പൊ ജ്ഞാനത്തെ നിഷേധിച്ചു കഴിഞ്ഞാൽ പിന്നെന്താണ് ജഡം ആകും. ബാഹ്യമായി കാണുന്ന ജഡത്തെ നിഷേധിച്ചു, ഈ ശരീരത്തെ നിഷേധിച്ചു, തന്റെ യഥാർത്ഥ രൂപത്തെ ഗ്രഹിക്കണം. പ്രത്യേക രൂപം എന്താണ് തന്റെ യഥാർത്ഥ രൂപം? എന്തായാലും ശരീരമാണ്. ശരീരത്തെ നിഷേധിച്ചു, പിന്നെ ശരീരത്തെ നിഷേധിച്ച ബാക്കി എന്താണ്? ഈ ചിന്തയാണെന്നോ വരുന്നു. ഞാൻ എന്ന് പറയുന്ന ഈ രണ്ട് കാര്യങ്ങളാണ്, ഈ ശരീരം മറ്റൊന്ന് ചിന്ത. ഇത് രണ്ടും പോയാൽ പിന്നെ എന്താ ഞാൻ? ഇപ്പൊ ശരീരത്തെ നിഷേധിക്കാൻ ഇത് സ്ഥൂലമാണ്, ഇത് ഒരു സംഘാതമാണ്, ഇതിന് സ്ഥൂലവും സൂക്ഷ്മവും കാരണരൂപത്തിലുള്ള പലതും ചേർന്നിരിക്കുന്നു, അതുകൊണ്ട് നിഷേധിക്കാം. ഇത് പരമാർത്ഥമല്ല, സത്യമല്ല. പിന്നീട് ശേഷിക്കുന്ന എന്താണ്? ഈ ജ്ഞാനന്ദന്റെ മനസ്സ് തന്നെ. അതും നിഷേധിക്കേണ്ടി വരുന്നു. എന്തുകൊണ്ട്? അതും പരമാർത്ഥമല്ല, അതും വികാരപ്പെടുന്നു, അതിനെ നിഷേധിച്ചു. ജ്ഞാനത്തെയും നിഷേധിച്ച് ഈ ജഡത്തെയും നിഷേധിച്ച പിന്നെ ശേഷിക്കുന്ന എന്താ? പിന്നീട് ഒന്നും ചിന്തിക്കാൻ വയ്യ, ചിന്തിക്കാൻ കഴിയാത്ത മൂഢത ജ്ഞാനത്തിന് നേരെ വിരുദ്ധമായി വരണം. അതാണ് പിന്നെ ശേഷിക്കുന്നത്. ചിന്തിക്കാൻ വയ്യെങ്കിൽ പിന്നെ ഇവിടെ അറിവില്ല. മൂഢത ജഡത്വം, കേവല ജഡത്വം, അത് പ്രാപ്തം. അതാണോ ബ്രഹ്മം? ശരീരമില്ല, അറിവുമില്ലെങ്കിൽ അതല്ല. അതിനു വേണ്ടിയിട്ടാണ് ജ്ഞാനം എന്ന് പറഞ്ഞത്. നമ്മൾ നിഷേധിക്കുന്നത് മാനസിക വൃത്തികളെയാണ്. മാനസിക വൃത്തികളെ ജ്ഞാനമെന്ന് ഭ്രമിച്ചിട്ടാണ് പറയുന്നത്. ജ്ഞാനം വികാരിയാണ്, ജ്ഞാനം ഉണ്ടാകുന്നതാണ്, നശിക്കുന്നതാണ് എന്ന് പറയുന്നു. ഉണ്ടാകുകയും നശിക്കുകയും ചെയ്യുന്നത് ജഡമായ മാനസിക വൃത്തി മാത്രമാണ്, ജ്ഞാനമല്ല. വിഷയജ്ഞാനം എന്ന് പറയുന്നത്, വിഷയജ്ഞാനം എന്ന് പറയുന്നതും നമ്മൾ ഭ്രമിച്ച് പറയുകയാണ്. വിഷയജ്ഞാനം എന്ന് നമ്മൾ പറയുന്നത് വൃത്തിയാണ്, മനോവൃത്തികളെയാണ്. ജ്ഞാനത്തെയല്ല നമ്മൾ പറയുന്ന വിഷയജ്ഞാനം, അങ്ങനെ ഒരു പേര് കൊടുക്കുന്നേ മനോവൃത്തികൾ അതിന് നിഷേധിക്കുന്നു. അത് അനുഗതമാണ്, ജഡമാണ്. പക്ഷെ ജ്ഞാനത്തെ നമുക്ക് നിഷേധിക്കാൻ സാധ്യമല്ല. എന്തുകൊണ്ട്? അത് സ്വയം പ്രകാശിക്കുന്നതാണ്, അതിന് നിഷേധിക്കാമില്ല. അതിന് സൃഷ്ടിസ്ഥിതി നാശങ്ങളുള്ളതല്ല. ആ ജ്ഞാനത്തിൽ വൃത്തികൾ ഉയരുകയും അസ്തമിക്കുകയും ചെയ്യുമ്പോൾ അതിനെ ഭ്രമിക്കുന്നത് ജ്ഞാനത്തിന്റെ ഉത്പത്തി നാശങ്ങളാണെന്ന് ഭ്രമിക്കുന്നു, അത്രേ സംഭവിക്കുന്നു. അപ്പോൾ എങ്ങനെയാണോ ഈ ശരീരം ഉൾപ്പെടെയുള്ള പ്രപഞ്ചത്തെ നിഷേധിച്ചത്, സ്ഥൂലം സൂക്ഷ്മം കാരണ രൂപത്തിലുള്ള ശരീരത്തെ നിഷേധിച്ചത്, അതുപോലെ ജ്ഞാനത്തെ നിഷേധിക്കാൻ സാധ്യമല്ല. ജ്ഞാനമെന്ന് ധരിച്ചുകൊണ്ട് നിഷേധിക്കുന്ന ജഡത്തെയാണ്. വൃത്തികൾ ജഡമാണ്, മനോവൃത്തികൾ. അതുകൊണ്ട് ജ്ഞാനം ശുദ്ധമാണ്. ആ ജ്ഞാനത്തിൽ സർവജഡത്തെയും നിഷേധിച്ചിട്ട് അതിനെ പ്രത്യേകമായി ഗ്രഹിക്കണം. ഇപ്പൊ മനോവൃത്തികൾ അത് ഉണ്ടായി നശിച്ചു പോകുന്നു, അതിനെ നിഷേധിക്കുന്നു. നീതി നീതി ഇതല്ല. നിഷേധിച്ചാലും എവിടെയാണോ ഈ മനോവൃത്തികൾ പ്രകടമായി കൊണ്ടിരിക്കുന്നത് അത് നിഷേധിക്കാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട്? നിഷേധിക്കുന്നവൻ തന്നെ അതാണ്, നിഷേധിക്കാൻ കഴിയുന്നില്ല. ആ ജ്ഞാനത്തെ ബോധിപ്പിക്കാൻ എങ്ങനെയാണ് സത്യത്തിന്, സത്യശബ്ദത്തിന് ലക്ഷ്യമായൊരർത്ഥം വന്നത്? അതുപോലെ ജ്ഞാനശബ്ദത്തിനും ലക്ഷ്യമായൊരർത്ഥമുണ്ട്. അതിനെ ബോധിപ്പിക്കുന്നു. അതുകൊണ്ട് അനർഥമായത് എല്ലാം നിഷേധിച്ചപ്പോഴും അവിടെ ജഡം വന്നില്ല, സത്യം തന്നെ വന്നു. അതുപോലെ ജഡമായ സർവത്തെയും നിഷേധിച്ചാലും ജ്ഞാനം തന്നെ ശേഷി. അതാണ് ഇവിടെ ജ്ഞാനം എന്നുള്ള ശബ്ദത്തെ പറഞ്ഞത്. ഇതിനെ പ്രത്യേക രൂപമായി ബോധ്യം ആരാധിക്കണം എന്ന് പറഞ്ഞപ്പോ എന്ത് ചെയ്തു? അനർത്ഥമായിരിക്കുന്ന ശരീരം ഉൾപ്പെടെയുള്ള എല്ലാത്തിനും നിഷേധിച്ചു. നിഷേധിച്ചപ്പോഴും നിഷേധിക്കാൻ വയ്യാതെ ശേഷിച്ചു സത്യം. അത് സത്യശബ്ദം അതിനെ ലക്ഷ്യമാക്കുന്നു. അതുപോലെ അനർത്ഥമായ സർവത്തെയും നിഷേധിച്ചു, ജ്ഞാനത്തെ ഉൾപ്പെടെ, മനോവൃത്തികൾ ഉൾപ്പെടെ. നിഷേധിച്ചാലും ശേഷിക്കുന്നു ജ്ഞാനം, ജ്ഞാനത്തെ നിഷേധിച്ചാലും ഞാൻ ശേഷിക്കും. അതിനെ നിഷേധിക്കാൻ വയ്യ, അതിനെ നിഷേധിക്കാൻ സാധ്യമല്ല. അങ്ങനെ ശേഷിക്കുന്നത് അതിനെ ബോധിപ്പിക്കാൻ വേണ്ടി, ലക്ഷണങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടി ജ്ഞാന ശബ്ദം ഉപയോഗിച്ചു. അതിനെ പ്രത്യേകമായി, അതിനെ സ്വസ്വരൂപമായി ബോധിക്കുക, അതിനു വേണ്ടിയിട്ടാണ് അതിനെ ബ്രഹ്മത്തിന്റെ വിശേഷണമായി ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നത്. അതിന് ജ്ഞാനം ബ്രഹ്മേതി, ജ്ഞാനം ഞെത്തി അവബോധോ ഭാവസാധനോ ജ്ഞാനശബ്ദോ ബ്രഹ്മവിശേഷണത്വ സത്യാനന്ദാഭ്യാം സഹ. ജ്ഞാനം എങ്ങനെയാണോ സത്യം എന്ന് പറയുന്നതും തെറ്റിദ്ധാരണ ഉണ്ടാകും. സത്യത്തെ നിഷേധിക്കുന്നു എന്ന് തോന്നുന്നു. അതാണ് പ്രപഞ്ചം അസത്യമാണ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ ഉടൻ ചോദ്യം ചെയ്തുകൊണ്ട് നമ്മൾ ധരിക്കുന്ന എന്താണ്? സത്യത്തെ നിഷേധിക്കുന്നു എന്നാണ് നമ്മൾ ധരിക്കുന്നത്. എന്തുകൊണ്ട്? നമ്മുടെ അനുഭവം പ്രപഞ്ച സത്യമാണ്, പ്രപഞ്ചം സത്യമാണെന്നുള്ളത് കൊണ്ട് സത്യത്തെ നിഷേധിച്ചാൽ നമ്മുടെ യുക്തി അംഗീകരിക്കുന്നു. അതുകൊണ്ടാണ് പ്രപഞ്ചം മിഥ്യ എന്ന് പറയുന്നത്. ബുദ്ധിയെ സമ്മതിക്കാത്ത അതിന് യുക്തിയുണ്ട്. അതുപോലെ ജ്ഞാനം എന്ന് പറയുമ്പോഴും അവിടെ ജ്ഞാനത്തെ നിഷേധിക്കേണ്ടി വരും. ജ്ഞാനത്തെ നമുക്ക് നിഷേധിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ട്? ജ്ഞാന സ്ഥായിയായി നമുക്ക് അനുഭവപ്പെടുന്നില്ല. ജ്ഞാനത്തിന്റെയും സൃഷ്ടിച്ചിരി നാശങ്ങൾ നമുക്ക് സദാ അനുഭവമുള്ളതാണ്. അതുകൊണ്ട് ജ്ഞാനം എന്നുള്ള ശബ്ദവും പര്യാപ്തമല്ല. ഒരു ശബ്ദം എങ്ങനെ അർത്ഥത്തെ ബോധിപ്പിക്കുന്നത്? ഒരു ശബ്ദം ഒരർത്ഥത്തെ ബോധിപ്പിക്കണമെങ്കിൽ ആ ശബ്ദത്തിന് അടിസ്ഥാനപരമായ ഒരർത്ഥം വേണം. എന്നാലേ അതിന് അർത്ഥത്തെ ബോധിപ്പിക്കാൻ പറ്റും, അതിനാധാരമായ ഒരു അർത്ഥം വേണം. ഉദാഹരണം പറഞ്ഞാൽ ഗച്ഛതി പോകുന്നു, അതിന് ആധാരമായിട്ട് ഒരർത്ഥമുണ്ട്. എന്താണ്? അതാണ് ഗമനക്രിയ എന്ന് പറയുന്നത്. അതിന് ധാത്വർത്ഥം അല്ലെങ്കിൽ ഭാവം എന്ന് പറയും. ആ ഒരു അർത്ഥം ഉള്ളത് കൊണ്ടാണ് അതിൽ നിന്ന് പലതരത്തിലുള്ള അർത്ഥം വരുന്നത്. പറയും ഗച്ഛൻ, അർത്ഥം മാറിപ്പോകുന്നവൻ, ഗച്ഛന്തി പോകുന്നവൾ, ഗതം പോയി, ഗമിഷ്യതി പോകും, പലതരത്തിൽ ഉള്ള അർത്ഥഭേദം വരുന്നു. പക്ഷേ ഈ അർത്ഥഭേദം വരുന്നതിന് കാരണമായി ഒരു മൂലാർത്ഥമുണ്ട്, അതിനാണ് ഭാവം എന്ന് പറയുന്നത്. ശബ്ദത്തിലൂടെയാണ് നമ്മൾ അർത്ഥത്തെ ഗ്രഹിക്കുന്നത്. ബ്രഹ്മത്തെക്കുറിച്ച് പറഞ്ഞാലും ശരി, ലോകത്തെക്കുറിച്ച് പറഞ്ഞാലും ശരി. ജ്ഞാനം എന്നുള്ള ശബ്ദത്തിൽ നിന്ന് എന്തർത്ഥമാണ് നമ്മൾ ധരിക്കുന്നത്? ജ്ഞാനം എന്നുള്ള ശബ്ദത്തിൽ നിന്ന് പല അർത്ഥങ്ങളും ഉണ്ടാക്കാം. ഒന്ന് ജ്ഞാത അറിയുന്നവൻ, ജ്ഞാതം അറിഞ്ഞത്, ജ്ഞാത ഇനി അറിയാൻ പോകുന്നവൻ, ഭാവിയിൽ വരുന്ന അറിവ്, അങ്ങനെ പലതരത്തിലുള്ള അർത്ഥഭേദം വരുന്നു. പിന്നെ ജ്ഞാനം നമുക്ക് സ്വയം അറിയാം, പുസ്തകജ്ഞാനം, മേശയെക്കുറിച്ചുള്ള ജ്ഞാനം, പിന്നെ നാനാതരത്തിലുള്ള ജ്ഞാനവും. ഇവിടെ ജ്ഞാനശബ്ദത്തിൽ നിന്ന് എന്തർത്ഥം എടുക്കുന്നു എന്ന് പറയുന്നു ജ്ഞപ്തി. ഇവിടെ ആ ധാത്വർത്ഥമുണ്ടല്ലോ, ആ ധാത്വർത്ഥം എന്ന് പറയുന്നത് അതിന്റെ എല്ലാ അർത്ഥങ്ങൾക്കും ആധാരമായിരിക്കുന്ന അർത്ഥം. അതിൽ നിന്ന് മറ്റെന്തെല്ലാം അർത്ഥം വരാമോ അതെല്ലാം ആധാരമായിരിക്കുന്ന അർത്ഥം, സർവാധാരമായിരിക്കുന്ന അർത്ഥം, അതാണ് ജ്ഞപ്തി, അവബോധം. അതെന്താണ് മറ്റു അർത്ഥത്തിൽ നിന്നുള്ള വ്യത്യാസം? നമ്മൾ ജ്ഞാനത്തെക്കുറിച്ചും പരാതി പറയുന്നു, ജ്ഞാനത്തെ സത്യം എന്ന് പറയാൻ വയ്യ, എന്തുകൊണ്ട്? ജ്ഞാനം ഉണ്ടാകുന്നു, നശിക്കുന്നു, ഇന്നലത്തെ ജ്ഞാനം, ഇന്നത്തെ ജ്ഞാനം, നാളത്തെ ജ്ഞാനം, സ്വപ്നത്തിലെ ജ്ഞാനം, ജാഗ്രതയിലെ ജ്ഞാനം, എന്തായാലും ശരി, ജാഗ്രതയിലെ ജ്ഞാനം ഒക്കെ സത്യമാണെന്ന് കരുതിയാലും സ്വപ്നജ്ഞാനം സത്യമല്ല. ഇപ്പൊ ജ്ഞാനം എന്ന് പറയുന്നത് കൊണ്ട് അത് ഇങ്ങനെ ജഡത്തിൽ നിന്ന് ഭിന്നമാകും. മറ്റ് ജഡങ്ങളെപ്പോലെ തന്നെ അതൊന്നുകൊണ്ട് ജഡമായിക്കൂട. അതുകൊണ്ട് പറയുന്നു, നിങ്ങളുടെ ഈ പരാതികളെല്ലാം ഏത് എവിടെയാണോ നിലനിൽക്കുന്ന ആ ജ്ഞാനം, അതാണ് ഞെട്ടി. ഏതൊരവബോധത്തിലാണോ ഈ ഉത്പത്തി നാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെ സ്വീകരിക്കാനാണ് പറയുന്നത്. നമ്മൾ പരാതി പറയുന്നുണ്ടല്ലോ, ജ്ഞാനം ഉണ്ടാകുന്നു, നശിക്കുന്നു, ജ്ഞാനത്തിൽ സംശയം വരുന്നു, ജ്ഞാനത്തിൽ അജ്ഞാനമുണ്ട്, ജ്ഞാനത്തിൽ ഭ്രമമുണ്ട് എന്നെല്ലാം പറയും. ഇത് എത്രയോ കാലം കൊണ്ട് പറയും. ഇത് എവിടെയാണ് ഇതെല്ലാം നടക്കുന്നത്? ഈ സംശയവും വിവരവും ഭ്രമവും ഉത്പത്തിയും നാശവുമെല്ലാം എവിടെയാണ്? ഇതൊരു ജ്ഞാനത്തിലാണല്ലോ. ഒരു ജ്ഞാനത്തിൽ പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ നടക്കുന്നു. ഒന്നിൽ പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ നടക്കണമെങ്കിൽ അത് ആരോപിതമായി സത്യമായിരിക്കാൻ കഴിയില്ല. അപ്പൊ സത്യമായ ഒന്നിൽ ആരോപിതമായ രൂപത്തിൽ ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മളെ പറയുന്നു ജ്ഞാനം എന്ന് പറയുന്ന ആ ജ്ഞപ്തിയെ, ആ അവബോധത്തെ, ഇതിനെല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന അതിനെ സ്വീകരിക്കുക. അതാണ് ഇതിൽ നാനാതരത്തിലുള്ള അർത്ഥങ്ങൾക്ക് കാരണമായിരിക്കുന്ന ജ്ഞാനശബ്ദത്തിന്റെ മൂലാർത്ഥം. അതിലത് സർവ്വ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ജ്ഞപ്തിരവബോധവും ഭാവസാധന എന്ന് പറയും. ഭാവം എന്ന് പറഞ്ഞാൽ ധാത്വർത്ഥം ക്രിയ എന്നാണ്. പക്ഷെ ഇവിടെ അതിന് ഒരു പ്രത്യേകതയുണ്ട്. സാധാരണ ധാത്വർത്ഥത്തെ ക്രിയ എന്ന് ശബ്ദവ്യവഹാരത്തിൽ പ്രയോഗിക്കുന്നതല്ല ഇവിടെ പറയുന്നു, ഉപയോഗിക്കുന്നതിനല്ല ഇവിടെ പറയുന്നു. ഇവിടെ എന്താണ്? ജ്ഞാനശബ്ദ ബ്രഹ്മവിശേഷണത്വ സത്യ അനന്താഭ്യാസ. ഇവിടെ ജ്ഞാനശബ്ദം ഉപയോഗിച്ചിരിക്കുന്നത് സത്യം അനന്തം എന്ന് പറയുന്ന രണ്ട് ശബ്ദങ്ങളോടൊപ്പം ബ്രഹ്മത്തിന്റെ വിശേഷണമായി ഉപയോഗിച്ചിരിക്കുകയാണ്. അതൊന്ന് സാധാരണ നശിക്കുന്ന ജ്ഞാനമല്ല, നശിക്കുന്ന ജ്ഞാനത്തിന്റെ ആധാരമാണ്. എവിടെയാണോ ഈ നാശങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അതിന്. അപ്പൊ ജ്ഞാനശബ്ദം എന്താണോ കേവലം ജഡത്തിൽ നിന്ന് ജഡത്തെ മാറ്റി നിർത്തുകയല്ല, ജഡത്തിൽ നിന്ന് വേർതിരിച്ചതിന് ബ്രഹ്മത്തെ കാണിക്കുക മാത്രമാണ്, മറിച്ച് ആ ജ്ഞാനശബ്ദം ഒരർത്ഥത്തെ ബോധിപ്പിക്കുന്നുണ്ട്. അതിനൊരർത്ഥം എന്താണ്? സർവാധാരമായിരിക്കുന്ന ഒരർത്ഥം, സർവാധാരമായിരിക്കുന്ന ഒരു ജ്ഞാനം. ഏതൊരു ജ്ഞാനത്തിലാണോ ഈ സർവ്വതും നടന്നുകൊണ്ടിരിക്കുന്നത് അതിനെ ബോധിപ്പിക്കുന്നു. അപ്പൊ അത് ശൂന്യതയിലേക്ക് എത്തുന്നില്ല. സത്യം എങ്ങനെയാണോ സത്താണ് തന്റെ പ്രത്യേക സ്വരൂപം എന്ന് ബോധിപ്പിക്കുന്നത്, അതുപോലെ ജ്ഞാനശബ്ദവും ആ ജ്ഞാനമാണ് തന്റെ സ്വരൂപം എന്ന് ബോധിപ്പിക്കുന്നു. അങ്ങനെ ബ്രഹ്മമെന്നുള്ള ശബ്ദത്തിൽ നിന്നും ബൃഹത്തായും മഹത്തായും പറഞ്ഞതിനെ സത്യം ജ്ഞാനം എന്ന ശബ്ദങ്ങളെ കൊണ്ട് സത്തായും ജ്ഞാനമായും പ്രത്യേകമായി ഗ്രഹിക്കണം. അതാണ് ലക്ഷണവാക്യത്തിന്റെ പ്രയോജനം എന്നുകൊണ്ട് ചർച്ച ചെയ്യുന്നത്.